സ്തോത്രം. വചനത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളോട് ഇടപെട്ട് ആമീൻ കർത്താവിന്റെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കണമേ. ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കണമേ. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ മറക്കണമേ. കൃപയിൽ സൂക്ഷിക്കണമേ. വചനത്തിന്റെ വാതിൽ തുറക്കണം. ബലഹീന ദാസൻ തിരുമുൻപിൽ പരിശുദ്ധാത്മാവടിയിൽ നിറയണം. പരിശുദ്ധാത്മാവിന്റെ ജനത്തോട് സംസാരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. നാമം മഹത്വപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 24 അധ്യായം അതിന്റെ 6 വാക്യം ഇപ്പോൾ വായിച്ചു കേൾക്കാം.
അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
യെസ്, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തിൻ പ്രകാരം പാപികളുടെ മോചനത്തിനായി ലോകത്തിൽ അവതരിച്ച ക്രിസ്തു 30 തിരുവയസ്സിൽ സ്നാനമേറ്റ് 3.5 അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തന്റെ ദൈവത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയ അനന്തരം താൻ ലോകത്തിൽ വന്നത് 1000 ജീവിക്കുവാനല്ല, പാപികൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനാണ്. അത് മുന്നമേ കൂട്ടി പറഞ്ഞ കർത്താവ് സമയമായപ്പോൾ പാപികളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിടിക്കുവാൻ വന്നവരുടെ മുൻപിൽ വാളൂരി വെട്ടിയപ്പോൾ, പത്രോസ് വെട്ടിയപ്പോൾ യേശു പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും, വാൾ ഉറയിലിടുക വേണ്ടുവെന്നാൽ ഞാൻ ഇപ്പോൾ പിതാവിനോട് ചോദിച്ചാൽ 1 ലക്യോനിലധികം, ആമേൻ, 12 ലക്യോനിലധികം, ആമേൻ, ദൂതന്മാരെ അയച്ചെന്നെ വിടുവിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്റെ മുൻപിൽ ഒരുത്തർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1000 ഭൂമിയെ ഭരിക്കുവാൻ യേശു ക്രിസ്തു ആമേൻ വെള്ളക്കുതിരപ്പുറത്ത് തന്റെ വിശുദ്ധ നിർമ്മല സൈന്യവുമായി വരുമ്പോൾ യെരുശലേമിലുള്ള ഒലിവുമലയിൽ തന്റെ കാൽ പതിക്കും. യേശുക്രിസ്തു രാജ്യം സ്ഥാപിക്കുവാൻ വരുന്നു എന്ന് കേട്ട ഉടനെ അന്നത്തെ ഭരണകർത്താവ് അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ, മഹാസർപ്പം, 3 കൂടെ ചേർന്ന് കിഴക്കൻ രാജ്യത്തിലുള്ള സൈന്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടും. ഇന്ത്യക്കാരും അതിൽ ഉൾപ്പെടും. ഈ പട്ടാളക്കാരെല്ലാം വന്ന് യേശുവിനോട് യുദ്ധം ചെയ്യുവാൻ അണിനിരന്ന് നിൽക്കുമ്പോൾ യേശു വായിൽ നിന്ന് വരുന്ന ശ്വാസത്താൽ യേശു അവരെ നോക്കി ഇങ്ങനെ ഒന്ന് ഊതിയാ മതി. ഊതുമ്പോൾ കുതിരകളും കുതിരപ്പുറത്തിരിക്കുന്നവരും സൈന്യാധിപന്മാരും പട്ടാളക്കാരും സകലരുടെയും ശരീരം, ബൈബിൾ പറയുന്നു, കണ്ണ് തടത്തിൽ വെച്ച് തന്നെ അഴുകിപ്പോകും, നാവ് തടത്തിൽ വെച്ച് തന്നെ അഴുകിപ്പോകും, ശരീരം അഴുകിപ്പോകും, എല്ലാ മനുഷ്യരും മൃഗങ്ങളും മരിച്ചു വീഴും. കർത്താവിന്റെ ഒരു ശ്വാസത്തിന്റെ മുൻപിൽ വൻ ശക്തികൾ, ഹാമേൻ, മരിച്ചു വീഴുമെങ്കിൽ യേശുവിനെ പിടിക്കാൻ വന്ന ഈ പടയാളികളുടെ മുമ്പിൽ യേശു ആമേൻ ഊതണ്ട, ശ്വാസം പോലും അയക്കണ്ട, ഒന്ന് നോക്കിയാൽ മതി ഇതൊക്കെ പോക്ക്. എന്നാൽ യേശു അത് ചെയ്തില്ല. കാരണമെന്ത്? അവൻ വന്നത് എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ വന്നതുകൊണ്ട് അവൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ക്രൂരപ്പടയാളികൾ അവനെ, ആമേൻ, ശരീരത്തെ ദണ്ണിപ്പിച്ചു, അവസാനം ക്രൂശിൽ 3 തറച്ചു, അവസാനത്തുള്ളി രക്തം വരെയും. ഒരു പടയാളി കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിത്തുളച്ചപ്പോൾ പുറത്തു വന്നു. യേശു മരിച്ചു. ശിമോൻ എന്ന മന്ത്രി, ജോസഫ് എന്ന് പറയുന്ന മന്ത്രി മാത്രമല്ല, യോഹന്നാൻ സുവിശേഷം 3 നിക്കോദിമസ് എന്ന് പറയുന്ന ഉപദേഷ്ടാവ്, രഹസ്യ ക്രിസ്ത്യാനിയായിരുന്നവൻ, മരണവാർത്ത അറിഞ്ഞ് സുഗന്ധവർഗങ്ങളുമായി വന്നു. ജോസഫും ഈ നിക്കോദിമസുമായി യേശുവിൻ്റെ ശരീരത്തെ അടക്കം ചെയ്തു. ജോസഫിൻ്റെ തോട്ടത്തിൽ തലയോടിടം എന്ന ആ 30 അടി ഉയരമുള്ള കുന്നിൻ്റെ ഇടതുഭാഗത്ത്, ആ മലയുടെ മറുഭാഗത്ത് തന്നെ പാറയിൽ തുരന്ന കല്ലറ, അതിനകത്ത് യേശുവിൻ്റെ ശരീരം വച്ചു. ആ കല്ലറ ജോസഫിനും കുടുംബത്തിനും വേണ്ടിയുള്ളതാണ്. ആരെയും ഇതുവരെയും വച്ചിട്ടില്ല. ആ കല്ലറയിൽ യേശുവിൻ്റെ ശവശരീരത്തെ വച്ചു. ഒരു വലിയ കല്ലെടുത്ത്, ചക്രം പോലുള്ള ഒരു കല്ല്, നമ്മുടെ മോട്ടത്തിൽ സ്ലാബ് പോലെ ചെത്തിയെടുത്ത വലിയ കല്ല് ഉരുട്ടി ആ ഗുഹ അടച്ചു. ഇതെല്ലാം മഗ്ദലക്കാരത്തി മറിയയും സൂസന്നയും ആമേൻ വേറെ ഒരു മറിയയും ഒക്കെ നോക്കിക്കൊണ്ട് നിന്നു. ഇവർ വീട്ടിൽ പോയി യേശുവിനെ ക്രൂശിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് പോലും മറന്നുപോയ ഒരു രഹസ്യം പടയാളികൾക്ക് ഓർമ്മ വന്നു. പടയാളികൾക്കല്ല, പരീശന്മാർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ പള്ളിപ്രമാണികൾക്ക്. അവർ പറഞ്ഞു, ഈ ചതിയൻ, യേശുവിന് അവർ കൊടുത്ത പേരെന്തുവാ? ഉറക്കെ പറഞ്ഞാട്ടെ, ചതിയൻ. അതെ, ഇന്നും ദൈവമക്കൾക്ക് ലോകം തരുന്ന പേരിങ്ങനെയൊക്കെ ആയിരിക്കും. മഹാവഷളന്മാരും ചതിയന്മാരും ചതിയനല്ലാത്തവർക്ക് ചതിയൻ എന്ന പേര് കൊടുക്കുന്ന കാലമല്ലേ ഇത്? ചതിയൻ ജീവനോടിരുന്നപ്പോൾ പറഞ്ഞു, 3-ാം നാൾ ഉയർക്കുമെന്ന്. അതുകൊണ്ട് ഇവന്റെ ശിഷ്യന്മാർ വന്ന് ശരീരത്തെ എടുത്തുകൊണ്ടുപോയ ശേഷം ഉയർത്തെഴുന്നേറ്റുമെന്ന് പറഞ്ഞാൽ പിന്നത്തെ സ്ഥിതി പഴയതിനേക്കാളും വഷളായി പോകുമെന്ന് ചിന്തിച്ച് വാർത്ത ഭരണകർത്താവിനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിനെന്നാ, പടയാളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കഴിവുള്ളിടത്തോളം കല്ലറ ഉറപ്പു വരുത്തിക്കൊള്ളുവി. അവർ പടയാളികൾക്ക് കഴിവ് മുഴുവൻ ഉപയോഗിച്ച് കല്ലറ ഉറപ്പു വരുത്തി. പോരാ, അതിനപ്പുറത്തും വല്ലതും സംഭവിച്ചാൽ തൊടുന്നവന്റെ കൈപൊള്ളും, ജീവൻ അപകടത്തിലാകത്തക്ക നിലയിൽ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയും കല്ലറയുടെ പുറത്തു വച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ന് പോരാ, നാട്ടുകാർക്കറിയത്തില്ലല്ലോ ഈ കല്ലറപ്പുറത്ത് മുദ്ര വച്ചത് കാവൽ പടയാളികളെ നിർത്തി. പ്രൈസ് ദി ലോർഡ്. ആർക്കും ഈ കല്ലറ തുറക്കാൻ പറ്റില്ല. അകത്തിരിക്കുന്ന ക്രിസ്തുവിന് ഉയർത്തെഴുന്നേറ്റ് വരാനും പറ്റില്ല എന്ന നിലയിൽ മാനുഷിക അധികാരങ്ങൾ, മാനുഷിക ശക്തികൾ, സൈന്യ ശക്തികൾ ഒക്കെ ഉയർത്തെഴുന്നേൽപ്പിന് വിരോധമായി മനുഷ്യൻ പ്രയോഗിച്ചു. എന്നാൽ 3-ാം നാൾ അതിരാവിലെ, ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിലെ സിംഹം ശടകുടഞ്ഞെഴുന്നേറ്റ് ഒരു ഭൂകമ്പം പോലെ കല്ലറയിൽ അടച്ച മഹാ ആ വലിയ കല്ല് ഇളകിത്തെറിച്ചു. കാവൽ ഭടന്മാർ ഭ്രമിച്ചു വീണു. യേശു ക്രിസ്തു യൂദാ രാജസിംഹം ഉയർത്തെഴുന്നേറ്റു. കൈകളെ തട്ടി ഉയർത്ത, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്ത. ഉയർത്ത ക്രിസ്തു ഇനി മരിപ്പതില്ല, ഉയർത്ത ക്രിസ്തു ഇനി മരിപ്പതില്ല, മരിപ്പതില്ല, ഇനി മരിപ്പതില്ല. യൂദാ രാജസിംഹം പുലിതെഴുന്നേൽക്കാ, യൂദാ രാജസിംഹം പുലിതെഴുന്നേൽക്കാ, ഉയർത്തെഴുന്നേൽക്കാ, മരണ ജയിച്ചെഴുന്നേൽക്കാ. ഓഹോ യൂദാ യേശു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ വിവരം
എന്ന് പറഞ്ഞ യവന്മാര് കൊണ്ണിൽ മഷിയിട്ട് നിൽക്കുകയാണ്. വല്ലവനും വന്ന് കാലറ തോട്ടാൽ അവനെ തട്ടണം. അങ്ങനെ ഇരിക്കുമ്പോൾ കാവൽപ്പടന്മാർ വിറച്ചു വീണു. എഴുന്നേറ്റ് ഒറ്റ ഓട്ടം സംഭവം പറ്റിപ്പോയി. വിവരം ആമീൻ നേതാക്കളെ അറിയിച്ചു. അപ്പോൾ നേതാക്കൾ പറഞ്ഞു, ഉയർത്തോ പോയോ? പക്ഷെ മിണ്ടരുത്, വാടക്ക നിങ്ങൾ വാടക്ക. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വായടക്ക, മിണ്ടിപ്പോരുത്. ഓ, നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞുതരാം. കാവൽഭടന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞുതരാം. എന്തുവാ? ഇങ്ങനെ സംഭവിച്ചതൊന്നും പുറത്തു പറയരുത്. നിങ്ങൾ കാത്തു കാത്തിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയെന്ന് പറയണം. ഞങ്ങൾ ഉറങ്ങിപ്പോയപ്പോൾ ശിഷ്യന്മാർ വന്ന് കല്ലറ തുറന്നെടുത്തോണ്ട് പോയെന്ന് പറയണം. പ്രൈസ് ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, കാവൽഭടൻ ഉറങ്ങിയെന്ന വാർത്ത പുറത്തു വന്നാൽ ഇവൻ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ആകത്തില്ലേ? ആകുമോ ഇല്ലയോ? ആകുമോ ഇല്ലയോ? പക്ഷെ യോമാർക്ക് പ്രമോഷനാണ്. ഹല്ലേലൂയ. യോമാർക്ക് എന്തോ കിട്ടി. ഇനി ശമ്പള ഉയർവ്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് പണം ഞങ്ങൾ തരാം. ഇല്ല, നീ എന്തിനുറങ്ങിയെന്ന് രാജാവോ അധികാരികളോ ചോദിച്ചാൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്യും പോലെ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ കള്ളം പറയണം. എന്തോ കള്ളം പറയണം? ഞങ്ങൾ ഉറങ്ങിപ്പോയി, ശിഷ്യന്മാർ വന്ന് ബോഡി എടുത്തോട്ട് പോയത്. യോമാർ കാശ് വാങ്ങിച്ചിട്ട് കള്ളം പറഞ്ഞു. കാശ് വാങ്ങിച്ചിട്ട് കള്ളം പറഞ്ഞു. യോമാർ ഉയർത്തെഴുന്നേറ്റല്ലോ യേശു പേടിച്ച് വിറച്ച് ഓടി നേതാക്കളോട് വിവരം പറയാൻ പോകുമ്പോൾ ഈ രഹസ്യം ഒന്നും അറിയാതെ യേശുവിനെ കല്ലറയിൽ വെച്ചത് കണ്ട ആ മഗ്ദലക്കാരത്തി മറിയയും ഇനി ഒരു മറിയയും സൂസന്നയും അങ്ങനെ ഒരു മൂന്ന് സ്ത്രീകൾ ഇന്നലെ ഉറങ്ങാതിരുന്ന് മനോഹരമായ സുഗന്ധവർഗമുണ്ടാക്കി. എന്തിനാന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒഴിക്കുവാൻ വേണ്ടിയുള്ള സുഗന്ധവർഗം. പ്രൈസ് ദി ലോർഡ്. സുഗന്ധവർഗം ഉണ്ടാക്കിക്കൊണ്ട് ഞായറാഴ്ച രാവിലെ ഇരുട്ടോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പലരും ആരാധനയ്ക്ക് വരാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി ബൈബിളൊക്കെ എടുത്ത് കാണിക്കയിടാനുള്ള കാശൊക്കെ എടുത്ത് ആവേശത്തോടെ ഓടിയതുപോലെ ഇവരെല്ലാം കൂടെ കൊണ്ട് രാവിലെ കുറച്ചു ദൂരം പോയപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്. ആമേൻ. മഗ്ദലക്കാരത്തി പറയും, പറഞ്ഞു, എടി, അന്ന് തൂക്കി വെച്ച കല്ല് എത്ര പേർ ചെന്ന് ഉരുട്ടിയാണ് വെച്ചത്? നമ്മൾ മൂന്ന് പെമ്പിള്ളാര് ഈ കല്ലുരുട്ടി മാറ്റാൻ പറ്റുമോ? അവർക്കൊരു ചോദ്യം, ആർ കല്ലുരുട്ടി മാറ്റും? പ്രൈസ് ദി ലോർഡ്. ആർ കല്ലുരുട്ടി മാറ്റുമെന്ന ചോദ്യം അടിത്തട്ടിലുണ്ടെങ്കിലും അവരുടെ മുന്നോട്ടുള്ള യാത്രയുടെ സ്പീഡ് കുറഞ്ഞില്ല. അവർ മുന്നോട്ട് തന്നെ പോയി. Glory to Jesus. ഇന്ന് പകൽക്കാലം ഒരു ആലോചന പറയട്ടെ. ദൈവത്തെ ആരാധിക്കുവാൻ, ക്രിസ്തുവിന്റെ പാദം തഴുകുവാൻ, ക്രിസ്തുവിന്റെ പാദം നമസ്കരിപ്പാൻ ആരാധനയ്ക്ക് ആവേശമുള്ള ജനമേ, നീ ആരാധനയ്ക്ക് ഇറങ്ങുമ്പോൾ മലകൾ പോലെ പ്രശ്നം മുൻപിൽ നിന്നാലും വലിയ കല്ല് തടസ്സമായി നിന്നാലും ഒരിഞ്ച് പോലും പിന്നോക്കം തിരിയാതെ മുന്നോട്ട് തന്നെ പോ. നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റേ സ്വർഗം ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. പകച്ചു നിൽക്കണ്ട, വാടി നിൽക്കണ്ട, തളർന്നു നിൽക്കണ്ട. ആരാധനയുടെ തടസ്സങ്ങളെ മുന്നിൽ കണ്ടിട്ട് വേദനപ്പെട്ട് വേദനപ്പെട്ട് ഒരു ദിവസത്തേക്ക് വന്ന് ഓടി എത്തിയ ചിലരിവിടെ ഉണ്ടല്ലോ. ഞാൻ പറയാ, ഭയപ്പെടാതെ നിന്റെ തടസ്സമാകുന്ന വലിയ കല്ലിനെ ഉരുട്ടി മാറ്റി പരിഹാരം തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുന്നോട്ട് തന്നെ ഓടി. കല്ലറയുടെ അടുക്കൽ പോയപ്പോൾ സംഭവത്തിന് വ്യത്യാസം. ഇതിനിടയ്ക്ക് നിങ്ങൾക്കൊരു സംശയം വരും, പാസ്റ്റർ ഞങ്ങൾ ഒത്തിരി കല്ലറ കണ്ടിട്ടുണ്ട്, പോകുന്ന പോക്കിൽ കല്ലറത്തോട്ടവും കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ മൂന്ന് സ്ത്രീകൾ ഈ യേശുവിന്റെ ശരീരത്ത് പരിമളത്തിൽ അല്ലെങ്കിൽ സുഗന്ധവർഗം ഇടാൻ എന്തോ വലിയ എന്നാ ജെ സി ബി കൊണ്ടുവന്നാലല്ലേ പറ്റും. പ്രിയരെ, ഇന്ന് നമ്മൾ കാണുന്നത് മണ്ണറ, അന്നത്തത് കല്ലറ. ഇന്ന് മണ്ണിൽ കുഴിച്ച് പ്രൈസ് ലോർഡ് ഇഷ്ടികയും ചാന്ത് കൊണ്ടൊക്കെ പരിപാടി ഇപ്പിച്ച് അതിനകത്ത് പെട്ടിക്കകത്ത് വെച്ച് അതിനെ സ്ലാബ് കൊണ്ട് മൂടി അതിൻ്റെ പുറത്ത് അനങ്ങരുതെന്ന് കെട്ടി ഉറപ്പിച്ച് മുകളിൽ ക്രൂശും പൊക്കി വെച്ചിട്ട് വരുന്നതാണ് ഇന്നത്തെ കല്ലറ നമ്മുടെ നാട്ടിൽ. പക്ഷെ അവിടുത്തെ കല്ലറ അങ്ങനെയല്ല. കാണാൻ പോവാ, രണ്ടു വർഷമായെന്ന് തോന്നുന്നു ഞാൻ പോയിട്ട്, ഒന്നുകൂടെ പോകണമെന്നുണ്ട്. നിങ്ങളൊരു 100 പേര് വന്നാൽ നമുക്ക് പോവാം. പ്രൈസ് ലോർഡ്. അവിടുത്തെ കല്ലറ അത് കല്ലറ തന്നെ. എന്തുവാ പറ? ആ എന്ന് പറഞ്ഞാൽ ഈ തലയോട്ടി മലയുടെ ഒരു വശത്ത് കല്ലറ തുര എന്തുവാ പാറ തുരന്ന് ഒരു വലിയ മുറി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. കേറിപ്പോകുമ്പോൾ വീടുകളിൽ കയറി ആദ്യം ഒരു ഹാളിൽ ചെല്ലുമല്ലോ, അതുപോലൊരു വിശാല സ്ഥലം. അതിൻ്റെ വലതുവശത്ത് ഒരു ഹാള്, ഒരു വിശാലമായ റൂം. ഈ വലതുവശത്തുള്ള റൂമിൽ അങ്ങേയറ്റത്ത് ഒരു ഡെഡ് ബോഡി വയ്ക്കത്തക്ക സ്ഥലം, അല്പം കുഴിച്ച് തല വയ്ക്കാൻ ഒരല്പം പൊന്തി നിൽക്കുന്ന ഭാഗവും വെച്ച് വെച്ചിട്ടുണ്ട്. മറുവശത്തും അതുപോലെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഡ് ബോഡി കൊണ്ട് ആദ്യത്തെ ഹാളിൽ വച്ചിട്ട് ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുത്ത് ഒരു സൈഡിലെ ആമേൻ ഡെഡ് ബോഡി വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഒരു ചക്രം പോലെ ഇരിക്കുന്ന ഒരു വലിയ കല്ല് ഇങ്ങനെ കൊണ്ടുവന്ന് ഉരുട്ടി അവിടെ വച്ചടയ്ക്കും. അവിടെ ഒരു പാത്തി ഉണ്ടായിരിക്കും. ഈ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അതിന് ഉറപ്പിച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ നാട്ടില് അക്രൈസ്തവർ ചത്തുവായ അപ്പച്ചന് ചോറ് കൊടുക്കുമല്ലോ വല്ലപ്പോഴും. ഹലോ അല്ലേ? ഇതുപോലെ വല്ലതും ഇവർക്ക് കൊടുക്കണമെങ്കിൽ സ്വന്തക്കാർ ബന്ധുക്കൾ വന്ന് ഈ അടപ്പ് ഇങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ട് അകത്ത് കയറി അവർക്ക് തൈലം പൂശാം, പൂമാലയിടാം, എന്തെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രൈസ് ലോർഡ്. അതാണ് അന്നത്തെ കല്ല്. അപ്പോൾ ഈ സഹോദരിമാർ ഈ വന്ന് ഈ കല്ല് മാറ്റി അകത്തോട്ട് പോയി ഈ തൈലം പൂശാം, അതവർ കണ്ടിട്ടാണ് പോയത്. പക്ഷെ അവരുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ, വലിയ കല്ല്. ഹല്ലേലൂയാ. എന്റെ ആരോഗ്യം കൊണ്ടും തള്ളി മാറ്റാൻ പറ്റാത്ത കല്ല് എന്നൊരു പ്രശ്നമേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവർക്ക് പേടിയില്ലേ? ബൈബിൾ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഈ ഡെഡ് ബോഡിയുടെ അടുക്കൽ സുഗന്ധവർഗമിടാൻ വല്ലോരും വരത്തില്ല, ഏറ്റവും അടുത്ത സ്നേഹമുള്ളവർ മാത്രമേ വരൂ, ബന്ധുക്കൾ മാത്രമേ വരൂ. ഇവരിൽ ക്രിസ്തുവിങ്കലുള്ള തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. യെസ്, നിനക്ക് ക്രിസ്തുവിനോട് തികഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ ലോകശക്തികൾ നിനക്കെതിരെ ഭയാനകമായി നിന്നാലും നീ പറയും, ലോകത്തിന്റെ ഭയാനകമായ ശക്തിയെ നിന്നെ എനിക്ക് പേടിയില്ല, എനിക്ക് യേശുവിനോട് തികഞ്ഞ സ്നേഹമുണ്ട്, അതുകൊണ്ട് എന്റെ ഭയമെല്ലാം മാറുന്നു. ഗ്ലോറി ടു ജീസസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശരി, ഇവർ കല്ലറയ്ക്കൽ വന്നപ്പോൾ കണ്ടത് നീ വേദനപ്പെട്ടു വന്ന കല്ല് താനെ തുറന്നു കിടക്കുന്ന കാഴ്ചകൾ. പക്ഷെ ഇവർ അന്തിച്ചു പോയത്, ഭ്രമിച്ചു പോയത്
അതിനകത്ത് യേശുവിനെ കണ്ടില്ല.
പ്രൈസ് ദി ലോർഡ്.
ആകപ്പാടെ ഭ്രമിച്ച് തലകുനിച്ച് നിൽക്കുമ്പോൾ, ആമേൻ, ആറാം വാക്യം ഒന്നുകൂടെ വായിക്കാം.
അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
ഞാൻ പറയാം, കാവൽ ഭടന്മാർ ഓടി രക്ഷപ്പെട്ടു. ഇവിടെ കല്ലറയിൽ ആരുമില്ല, പക്ഷേ എല്ലാവരും ഓടിയാലും ദൂതറിയിപ്പാൻ ദൂതരുണ്ടായിരുന്നു. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. ദൂതറിയിപ്പാൻ ദൂതൻ അവിടെ ഉണ്ടായിരുന്നു. രണ്ട് ദൂതന്മാർ കല്ലറയിൽ കാവൽ നിന്നു. ഹമേൻ, സ്തോത്രം. അവർ ചോദിച്ചു, അവൻ ഇവിടെ ഇല്ല. അവൻ ഉറക്കെ പറ, ആ കല്ലറയിൽ, അതേ കല്ലറയിൽ ഞങ്ങളൊക്കെ പോയപ്പോൾ അവിടെ കഥ കൊണ്ട്, ഒരു കഥ കൊണ്ട്, ആ കഥകിൽ എഴുതി വച്ചിരിക്കും, ഹീസ് നോട്ട് ഹിയർ ബട്ട് ഈസ് റിസൺ. അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കും. അവനിവിടെ ഇല്ല, അവൻ പ്രൈസ് ദി ലോർഡ്. പക്ഷെ അന്നാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്, രക്ഷകനെ തേടി കർത്താവിനെ ആരാധിപ്പാൻ ഇനി ശവക്കല്ലറയിലല്ല പോകേണ്ടത്. ആമേൻ. ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് ഒരു ദൂത് പറയട്ടെ, വിശുദ്ധന്മാരുടെ കല്ലറകളെ തേടി പോകുന്ന ക്രിസ്ത്യാനികളുണ്ട്. വിശുദ്ധന്മാരുടെ കല്ലറകളിൽ പുണ്യസ്ഥലങ്ങളെന്ന് അന്വേഷിച്ച് ചെന്ന് കാണിക്കയിടുന്ന ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ ഞാൻ വിളിച്ചു പറയാം, യേശുവിനെ നോക്കി കല്ലറയിൽ പോകണ്ട. ഇവിടെ ആരാധിക്കാൻ വന്ന് കൈയടിച്ച് പാടി സ്തുതിച്ച് ഈ പ്രസംഗവും കേട്ടിട്ടും വെട്ടുമണിയിൽ കുരിശടി പോകുന്നവരുണ്ടെന്ന്, കല്ലറയിൽ പോകുന്ന
അറിവ് കെട്ടവർ,
അറിവില്ലാത്തവർ പോകട്ടെ, വന്ന് ഈ പ്രസംഗം കേട്ടിട്ട് പോയി കല്ലറയിൽ പോയി കർത്താവിനെ തേടിയാൽ കർത്താവിനെ കാണത്തില്ല. പിന്നെ പറയും, എത്ര ജപം പണിയിട്ടും സുഖം വരല്ലേ, കല്ലറയിൽ പോകുന്ന നിനക്ക് ഇവിടെ പ്രാർത്ഥിച്ച സുഖം വരുമോ? പിശാചുക്കളെ പുറത്താക്കിയിട്ട് നീ ദൈവകൃപയിൽ ആശ്രയിക്കണം, അപ്പോൾ കർത്താവിന്റെ മഹത്വം വെളിപ്പെടും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പാസ്റ്റർ അറിയരുത്, ലീഡേഴ്സും അറിയരുത്, ഇവിടെയും വന്ന് പ്രാർത്ഥിച്ചു, വേളാങ്കണ്ണിയിലും നേർച്ച നേർന്നു, എന്തോ കിട്ടി, പ്രാർത്ഥിച്ചു തന്നെ കിട്ടിയെന്ന് ഉറപ്പുണ്ട്. എങ്കിലും കൊന്നിരിക്കട്ടെ ആ കല്ലറയ്ക്കും ഒരു പൂമാല. രഹസ്യമായി പോകുന്ന നീ സൂക്ഷിച്ചോണം, അവിടെ പോയി നീ നേർച്ച നേരുമ്പോൾ തന്നെ പിശാജ് നിന്റെ മേലൊരു കണ്ണി വയ്ക്കും. പിന്നെ ഈ കണ്ണി അഴിക്കാൻ കുറെ കാലം നീ തുള്ളേണ്ടി വരും, നീ വേദനപ്പെടേണ്ടി വരും. അങ്ങനെ പോയ പലരുമാണ് തുള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. പിശാജ് കണ്ണി വയ്ക്കുന്നു, വേണ്ട, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്, കർത്താവിനെ കാണാൻ കല്ലറയിൽ പോകണ്ട, അവൻ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുന്നു. രണ്ട് കൈ ഉയർത്തി പറ, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനി ആരും കല്ലറയിൽ പോകരുത് കർത്താവിനെ കാണാൻ. ഹലോ, നിങ്ങൾക്കറിയാം ഇപ്പോഴും ഒരു വിശുദ്ധന് ഒരു കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞിട്ട് വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇവിടെ ഒക്കെ ഒന്ന് ഇത്ര അത്ഭുതമാണ് നിങ്ങൾ കാണുന്നത്. ദയവ് ചെയ്ത് പീറ്റർ പാസ്റ്റർ കല്ലറയിൽ പ്രാർത്ഥിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വന്ന് പ്രാർത്ഥിച്ചാലും ബിജായി എന്നെ പിടിക്കും. ആമേൻ. ഹലോ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരിക്കുന്നവനെ കല്ലറത്തോട്ടത്തിൽ തേടി പോകാതെ, കല്ലറത്തോട്ടത്തിൽ കിടക്കുന്നവൻ ആരാ? ആമേൻ. ആരാ? ലക്ഷ്യോൻ ബാധിച്ചവൻ. ലക്ഷ്യോൻ ബാധിച്ചവനെ കാണണമെങ്കിൽ കല്ലറത്തോട്ടത്തിൽ പോ. ജീവിച്ചിരിക്കുന്നവനെ കാണണമെങ്കിൽ പുറത്തു വാ. Yes, Jesus. Hallelujah. Hallelujah. ഇന്നും പല കല്ലറത്തോട്ടത്തിലും ദൂതന്മാർ ഇറങ്ങിയാൽ ആളുകളെ വിരട്ടിയടിക്കും. Praise the Lord. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? അണ്ട് ആരെങ്കിലും തെറ്റി തെറിച്ച് വല്ലയിടത്തും കല്ലറകളെ കാണാൻ പോയി അവിടെ പ്രാർത്ഥിച്ച വല്ലതും പ്രാപിക്കാന്ന് വിചാരിക്കുന്നെങ്കിൽ ഓർത്തോണം, പിശാച് നിന്റെ മേൽ കണ്ണീടും. അതുകൊണ്ട് അതൊക്കെ വിട്ടിട്ട് അമേൻ. ജീവിച്ചിരിക്കുന്നവനും മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്. ഓ ഹല്ലേലൂയ, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ. അതുകൊണ്ട് ഇവിടെ ഒരു ദൂത് വെളിപ്പെടുന്നത്, ജീവിച്ചിരിക്കുന്നവനെ കല്ലറയിൽ തേടാൻ പോകട്ട. പ്രൈസ് ദി ലോർഡ്. ആ ജോലി വിട്ടുകളയണം. ആരെങ്കിലും അറിവില്ലായ്മയാൽ വിശുദ്ധന്മാരുടെ കല്ലറകളെന്ന് മറ്റ് മതങ്ങൾക്കും ക്രിസ്ത്യാനിത്വത്തിനുള്ള വ്യത്യാസം എന്തുവാ? മറ്റ് പലരും ആരെങ്കിലും പ്രവാചകനോ വിശുദ്ധനോ മരിച്ച കല്ലറയിൽ കിടന്ന പ്രാർത്ഥന, അതിനുവേണ്ടിയാണ് ഇവിടുന്ന് സൗദിയൊക്കെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പല പല പുണ്യസ്ഥലങ്ങളിലും പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹലോ, മനസ്സിലായില്ലേ? ആമേൻ. ആ അതിനാണ് പോകുന്നത്. എടാ, അവിടെ എല്ലുപൊടി കിടന്ന സ്ഥലം കാണണം. സെന്റ് തോമസ് മൗണ്ടിൽ പോകുന്നത് എന്താ? തോമസ് അപ്പോസ്തലന്റെ ആ എല്ല് വീണ സ്ഥലത്ത്, എല്ലും പല്ലും വീണ സ്ഥലത്ത് പോയി ഒന്നും കാണത്തില്ല. എന്റെ പരിശുദ്ധന ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല എന്നുള്ള തിരുവചന അടിസ്ഥാനത്തിൽ ശരീരം ദ്രവത്വം കാണാതെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ രക്ഷകനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് മറ്റെല്ലാവരെക്കാളും യേശു ശ്രേഷ്ഠൻ. യേശുവിനെ കാണാൻ കല്ലറയിൽ പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൂതന്മാർ പറഞ്ഞു, നിങ്ങളെന്താ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? ഇന്ത്യക്കാർക്ക് ഈ പാഠം നന്നാ പഠിപ്പിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഒരുപാട് പേരും ചത്തടത്ത് കല്ലറയിലാണ് അന്വേഷിച്ചു പോകുന്നത്. ആമീൻ. പോകണ്ട പോകണ്ട പോകണ്ട. ഈ പാഠം ശരിക്കും പഠിച്ചുകൊള്ളുക. ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചാൽ കാണത്തില്ല. അവിടെ മരിച്ചവരെ കാണൂ. ജീവിച്ചവൻ ഒരുവൻ, അത് യേശു. ഓ, യേശുവിന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാൽ അവന്റെ നടുവിൽ താൻ വെളിപ്പെട്ടു വരും. ഇന്ന് പകൽക്കാല സഭയുടെ നടുവിൽ, ഓ സ്തോത്രം, നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ആമൻ കൈകാലുകൾ വെള്ളോട്ടിന് സദൃശ്യമായി, ആമൻ മുടി ആമൻ വെള്ളയായി, ഓ ഹല്ലേലൂയ, സഭയുടെ നടുവിൽ കൂടെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവായി യേശു ക്രിസ്തു. അത് ജീവിച്ചെഴുന്നേറ്റ യേശു. പ്രതാപശാലിയായി, സർവശക്തനായി, മഹത്വ പ്രതാപിയായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഈ യേശുവിന് നിന്നെ വിടുവിപ്പാൻ കഴിയും, നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയും, നിന്നെ രക്ഷിപ്പാൻ കഴിയും, നിനക്ക് സമാധാനം തരാൻ കഴിയും. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുകയാണ്. യേശു ജീവിക്കുന്നായതിനാൽ ജീവിക്കയാണ്. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശു വന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവേ. എന്റെ യേശുവിനെ പോലെ നല്ല ദൈവം വേറെ ആരുള്ളൂ.
പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ടാണ് നമ്മള് ചത്തവരുടെ വിഗ്രഹം വെച്ച് പൂമാല ഇടാത്തത് എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ യേശു ചത്തു പോയെങ്കിൽ ഇവിടെ ഞാൻ യേശുവിന്റെ ഒരു ഫോട്ടോയോ ഒരു വിഗ്രഹം വെച്ച് പൂമാലയിട്ട് സാമ്പ്രാണിയും കൊളുത്തി വെച്ച് മെഴുകുതിരിയും വയ്ക്കുമായിരുന്നു. ഹലോ, ജീവിച്ചിരിക്കുന്ന നിന്റെ അപ്പന്റെ ഫോട്ടോയുടെ മുമ്പ് നീ ആരെ ഇടുവോ? സാമ്പ്രാണി കത്തിക്കോ? മെഴുകുതിരി വയ്ക്കോ? എന്ത്? അപ്പൻ ചത്തില്ല അല്ലേ? യേശു ചത്തുപോയോ? യേശു ജീവിക്കുന്നു, യേശു ജീവിച്ചിരിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വേറെ പല യേശുക്കളും ചത്തുപോയെങ്കിൽ എന്റെ യേശു ജീവിക്കുന്നു. നസറായനായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് യേശുവിന് വിഗ്രഹമില്ല, അതുകൊണ്ട് യേശുവിന്റെ പടത്തിൽ പൂമാലയില്ല, അതുകൊണ്ട് യേശുവിന്റെ പടത്തിൽ മെഴുകുതിരിയില്ല, അതുകൊണ്ട് യേശുവിന്റെ പടത്തിന് മുൻപിൽ സാമ്പ്രാണിത്തിരിയില്ല.
Hallelujah.
മനസ്സിലായോ നിങ്ങൾക്ക്? ആരുടെങ്കിലും വീട്ടിൽ പൂമാല ഉണ്ടെങ്കിൽ ഇന്ന് പോയി എടുത്തോണം, പിശാച് അവിടെ വന്നിരിക്കും. സാമ്പ്രാണിയും കത്തിച്ചു വെച്ചു. ഇല്ല പാസ്റ്റർ, ഇപ്പൊ മെഴുകുതിരി വില കൂടുതൽ, അതുകൊണ്ട് മെഴുകുതിരി പോലെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പെന്തിക്കോസുകാര് അറിവില്ലാത്തവരെ പോലെ ജീവിക്കരുത്. ചില പെന്തിക്കോസുകാരുടെ കടകളിലും സ്ഥാപനങ്ങളിലും എല്ലാത്തിന്റെയും ഓരോ ഫോട്ടോ കാണും. ഈ ദൈവം കൈവിട്ട ആ ദൈവം കൈപിടിക്കട്ടെ, അത് കൈവിട്ട ഈ ദൈവം കൈപിടിക്കട്ടെ. ഈ അറിവില്ലാത്തവൻ വച്ചാൽ ദൈവം ക്ഷമിക്കും, അറിഞ്ഞ നീ വച്ചാലുണ്ടല്ലോ. പണ്ട് രക്ഷിക്കപ്പെട്ട ദൈവവൈദങ്ങളെല്ലാം സത്യത്തിന് സാക്ഷികളായി നിൽക്കണം, ഉണ്മയായി നിൽക്കണം, ഉത്തമമായി നിൽക്കണം. മരിക്കേണ്ടി വന്നാൽ ക്രിസ്തുവിനായി നിൽക്കണം. നമുക്കൊരു പ്രമാണമുണ്ട്, പ്രമാണത്തിനപ്പുറം പോകരുത്, ദൈവകൃപയിൽ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. ശരി, ഇവരവിടെ പോയപ്പോൾ ദൂതൻ ദൂത് പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ. എന്നിട്ട് ഇങ്ങോട്ട് കണ്ണുനീരോടെ വന്നപ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നത് യേശു അവർക്ക് വന്ദനം പറഞ്ഞു. സ്ത്രീകൾക്ക് യേശു വന്ദനം പറഞ്ഞു. അവർ കാലിൽ പിടിച്ചവനെ നമസ്കരിച്ചു. ചത്തുപോയ കർത്താവിന്റെ കാലിൽ തൈലം ഒഴിക്കാൻ വന്നവരിപ്പോ ജീവനുള്ള കർത്താവിന്റെ കാല് പിടിച്ച് നമസ്കരിക്കുന്നു. എത്ര സന്തോഷം! ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം എന്ന് പറഞ്ഞ എന്റെ കർത്താവിന്റെ പാദം പിടിച്ചു നമസ്കരിക്കാനല്ലേ? ആ പാദം പിടിച്ചു നമസ്കരിക്കാനല്ലേ? ആ പാദം പിടിച്ചു അതി അല്പ താൽമനക്കുണ്ടോ? വിനയമുണ്ടോ? ആമേൻ. വന്ദനം പറഞ്ഞു യേശു, റബ്ബുനി എന്ന് പിടിച്ച് കാല് പിടിച്ച് നമസ്കരിച്ചു വന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയെങ്കിൽ ആമേൻ. ശിശുവായി ജനിച്ചപ്പോൾ ആമേൻ, പുൽത്തൊട്ടിയിൽ കിടന്നപ്പോൾ വാനശാസ്ത്രികൾ മൂരു പൊന്ന് കുന്തിരുക്കം കാഴ്ചവെച്ച് അവനെ നമസ്കരിച്ചു. ഇപ്പോൾ ഡെഡ് ബോഡിയെ നമസ്കരിക്കാൻ വന്നവർക്ക് ഡെഡ് ബോഡിയല്ല, വന്ദനം പറഞ്ഞ യേശുവിന്റെ പാദം. പ്രൈസ് ദി ലോർഡ്. ആരാധന ജീവനോടിരിക്കുന്ന ദൈവത്തിനാണ്, ആരാധന ജീവനോടിരിക്കുന്ന ദൈവത്തിനാണ്. ആ അറിവ് നിങ്ങൾക്ക് വേണം, ആ വൈരാഗ്യം നിങ്ങൾക്ക് വേണം. അതിനായി എന്തുവാകാൻ നീ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പോ വേഗത്തിൽ ഗലീലയിൽ പോയി ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞു. അപ്പോ കർത്താവിന്റെ കാൽ പിടിച്ച് നമസ്കരിച്ചവരുടെ അടുത്ത ജോലി എന്താ? യേശു ഉയർത്തെഴുന്നേറ്റ വിവരം പറയുകയാണ് ജോലി. ഇവിടെ നിന്ന് കൈകൊട്ടിയച്ച് പോകാനല്ല, നാട്ടുകാരോട് വിവരം പറയണം. ആമേൻ. ഞങ്ങൾ ശവക്കല്ലറയിൽ പോയി കർത്താവിനെ കണ്ടില്ല, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു,
ശവക്കല്ലറയല്ല ആരാധന സ്ഥലം, അവന്റെ പാദം പിടിച്ചുള്ള ആരാധനയാണ് ആരാധന. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന സുവാർത്ത ശിഷ്യഗണങ്ങളെ അറിയിക്കാൻ പറഞ്ഞയച്ചു. അവർ ഓടിച്ചെന്ന് അറിയിച്ച ഉടനെ പത്രോസും വേറൊരു ശിഷ്യനും ഓടി. മറ്റേ ശിഷ്യ അകത്ത് കയറിയില്ല, പുറത്തുനിന്നു. പത്രോസ് അകത്ത് കയറി കണ്ടു, വസ്ത്രം നോക്കി, ഉയർത്തെഴുന്നേറ്റു. ഓക്കെ, തിരിച്ചു വന്നു. അന്ന് വൈകിട്ട് എമ്മാവൂസിലേക്ക് രണ്ടുപേര്, ക്ലെയോപ്പാവും കൂടെ ഒരുത്തനും കൂടെ പോയി. രണ്ടുപേരും കൂടെ മുഖം പാടി ആകപ്പാടെ വിഷമിച്ച്, ആമേൻ, യേശു കൊള്ളായിരുന്നു, ഇങ്ങനെ പിടിച്ചവന്മാരിങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ, പോട്ട് അടക്കിയെടുത്തുന്ന് പോലും എടുത്തും കൊണ്ട് പോയല്ലോ എന്ന് മുഖം പാടി രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തുകൊണ്ട് പോകുമ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്ന മുഖം പാടി അവൻ്റെ മുഖത്തെ സന്തോഷിപ്പിക്കുവാൻ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് രണ്ടുപേരുടെയും നടുവിൽ വന്നു. ഒരു വഴിപോക്കനെ പോലെ വഴിയിൽ നടുവിൽ കൂടെ പോയി. ആമേൻ. യേശു വന്ന് കാണുവാൻ കണ്ണ് നിരോധിക്കപ്പെട്ടിരുന്നു, യേശുവിനെ അറിയാൻ ബുദ്ധി നിരോധിക്കപ്പെട്ടിരുന്നു. അവർ സംസാരിച്ചു, എന്തുവാ നിങ്ങൾ പറയുന്നത്, അത് നീ അറിഞ്ഞില്ലേ, നീ മാത്രം അറിഞ്ഞില്ലേ. ആമേൻ സ്തോത്രം. നീ മാത്രം ഒരുത്തൻ അറിഞ്ഞില്ലേ, എന്തുവാ അറിയാത്തത്. നസറായനായ യേശു എന്നൊരുവൻ വന്നു, നല്ലൊരു പ്രവാചകൻ, കൊള്ളാം, നല്ല മനുഷ്യൻ. ഇവരൊക്കെ കൂടെ പിടിച്ചവനെ ക്രൂശിച്ചു. ഇപ്പോ രാവിലെ രണ്ടു സ്ത്രീകൾ ആ കല്ലറയിൽ പോയി നോക്കിയപ്പോൾ അവനെ കണ്ടില്ല. ഉടനെ യേശു ഏ മന്ന ബുദ്ധികളെ എന്ന് വിളിച്ച്, ഹലോ, മന്നബുദ്ധിയെ മന്നബുദ്ധി എന്ന് വിളിക്കുന്നവനാണ് എന്റെ യേശു. ബൈബിള് വായിച്ചു നോക്ക്, വെള്ളവേച്ച ശവക്കല്ലറയ കല്ലറയെന്ന് തന്നെ വിളിക്കും. ആമേൻ. മുഖം നോക്കി പ്രസംഗിക്കുന്ന ആളല്ല യേശു, ഹൃദയമറിഞ്ഞ് പ്രസംഗിക്കുന്ന ആളാണ് യേശു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ കൃപയുടെ ഒരു കൂട്ടം ആളുകളുണ്ട്. ന്യായവിധിയെ പറയരുത്, വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു എന്ന് പറയരുത്. യേശുവിന് പറയാം, ഞങ്ങളോട് പറയാൻ പറഞ്ഞു, യവന്മാരോട് പറയാൻ പറഞ്ഞില്ല, കാരണം അതേ ഗതികെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾ ഓർത്തോണം, കറക്റ്റാ പറഞ്ഞു. ഏ മന്നബുദ്ധികളെ, പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് അറിയില്ലേ, അവൻ മൂന്നാം നാൾ തിരുവഴുത്തൻ പ്രകാരം ഉയർത്തെഴുന്നേൽക്കണം. ഇതൊക്കെ പറഞ്ഞ് അവരെ വചനത്തിൽ ഉറപ്പിച്ചിട്ട് അവരുടെ വീട്ടിനടുക്കോട്ട്, എമ്മാവൂസിൽ വീട്ടിനടുത്തോട്ട് പോയപ്പോൾ മുമ്പോട്ട് പോകുന്നത് പോലെ ആക്ഷൻ കാണിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ബ്രദർ നിൽക്കണം. പ്ലീസ് ലോർഡ്, ആ വല്ലതും കഴിച്ചിട്ട് വിശ്രമിച്ചിട്ട് പോയി, ഇരുട്ടി പോയല്ലോ, ശരി എന്ന് പറഞ്ഞ് ബ്രദറും കൂടെ വന്നു. പ്രൈസ് ദി ലോർഡ്. വന്ന് അവരൊരുമിച്ചിരുന്ന് എങ്കിലും യേശു ഇങ്ങനെ ത്യാഗമായി മരിച്ചല്ലോ, എങ്കിൽ അന്ന് ഒരു ദിവസമെങ്കിലും ഉപവാസിക്കണമെന്ന് തോന്നാ, അന്ന് ഒരു ദിവസമെങ്കിലും ഉപവാസിക്കണമെന്ന് തോന്നിയ അവർക്ക് ഇല്ല. അപ്പമെടുത്തു നുറുക്കി തിന്നാൻ തുടങ്ങിയപ്പോൾ യേശു അതിനെ ഇങ്ങോട്ട് വാങ്ങിച്ചു, സ്തോത്രം ചൊല്ലി നുറുക്കി കയ്യിൽ കൊടുത്തു, അപ്പം തിന്നു, കണ്ണ് തുറന്നു, ബുദ്ധി തുറന്നു. ആ കർത്തൃമേശ പോലെ എടുക്കാതെ മുങ്ങി നടക്കുന്ന ആശാമാരെ, നിന്റെ ബുദ്ധിയൊന്നും നേരെ തുറക്കത്തില്ല. നീ കർത്തൃമേശയിൽ ശരിയായി പങ്കുകൊള്ളുമ്പോൾ തെറ്റും ശരിയും ഗ്രഹിപ്പാൻ നിന്റെ ബുദ്ധി തുറക്കും, നിന്റെ കണ്ണ് തുറക്കും. ആമേൻ. ശരി, കണ്ണ് തുറന്നു, യേശു എന്നറിഞ്ഞു, നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടവർ, ഇനി എമ്മാവൂസിൽ ഞങ്ങൾ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടം തിരിച്ച് യെരുശലേമിലേക്ക് വന്ന് മറ്റവരോടൊക്കെ പറഞ്ഞ്, ഞങ്ങളിങ്ങനെ പോയി, കൂടെ ഒരുത്തം വന്നു, ആരെന്നറിഞ്ഞില്ല. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ വിശദീകരിച്ചു, ഉള്ളം കത്തിക്കൊണ്ടേയിരുന്നു, അവസാനം അപ്പം നുറുക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണു തുറന്നു, കർത്താവെന്നറിഞ്ഞു. ഉടനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല, അവൻ പോയി, ഞാൻ നിങ്ങൾ ഓടി വന്നിരിക്കുന്നു എന്ന് ബാക്കി പത്ത് പേരെയും കൂട്ടിയിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, 12 ശിഷ്യന്മാരെയും കൂട്ടിയിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയുന്നു, ഇവർക്ക് സംശയം, യേശു അവിടെ നടുവിൽ വന്നു നിന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു നമ്മുടെ നടുവിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടോ യേശുവിനെ, കണ്ടോ ഹൃദയം ഹൃദയം വചനത്തിന് മുൻപിൽ കത്തിക്കൊണ്ടിരിക്കുന്നു, ഹൃദയം വചനത്തിന് മുൻപിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം യേശു ഇവിടെ ഉണ്ടെന്നാണ്, യേശു ഇവിടെ ഉണ്ടെന്നാണ്. ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്നില്ലേ?
യേശു.
അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ നാമം പ്രസ്താവിക്കുന്ന ഏത് സ്ഥലത്ത് ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ യേശു രഹസ്യമായി സ്വർഗാരോഹണം ചെയ്തില്ല. അതിനുവേണ്ടി രണ്ട് വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15:3-8 യേശു ക്രിസ്തു അപ്പോഴുണ്ടാക്കിയ സാഹചര്യത്തിൽ മരിച്ചതല്ല, തിരുവഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു.
തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി.
ആദ്യം കേഫാവിന് പ്രത്യക്ഷനായി, പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി.
എന്നിങ്ങനെ ഞങ്ങൾ ഗ്രഹിച്ചത് തന്നെ ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ
എന്ന് പറഞ്ഞാൽ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ആദ്യം മഗ്ദലക്കാരി മറിയക്കും കൂടെയുള്ളവർക്ക് പ്രത്യക്ഷനായി എങ്കിലും അവൻ ഇവിടെ പറയുകയാണ് കേഫാവിന് പ്രത്യക്ഷനായി, ആമേൻ, പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി. അടുത്ത്
അനന്തരം 500-ലധികം സഹോദരന്മാർക്ക്
500-ലധികം സഹോദരന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ
ഒരുമിച്ച് പ്രത്യക്ഷമായി.
അവർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അടുത്ത്
അവർ മിക്കപേരും ഇന്നു വരെ ജീവനോടെ ഇരിക്കുന്നു.
പൗലോസ് അപ്പോസ്തലനും കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന അതേ കാലത്തിൽ അന്ന് യേശുവിന്റെ പ്രത്യക്ഷത കണ്ട പലരും ചത്തുപോയിട്ടില്ല, ജീവനോടെ തന്നെ ഇരിക്കുന്നു. അടുത്ത്
ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു.
അനന്തരം
അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും.
അവൻ യാക്കോബിനും വെളിപ്പെട്ടു, അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു,
എല്ലാവർക്കും പ്രത്യക്ഷമായി.
എല്ലാവർക്കും യേശു പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ യേശു രഹസ്യമായി പോയില്ല, എല്ലാവർക്കും പ്രത്യക്ഷനായി. അടുത്ത്
എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി.
അവസാന അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അപ്പൊ രഹസ്യമായിട്ട് യേശു പോയില്ല, ഉയർത്തെഴുന്നേറ്റ് ഈ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിച്ചു. എന്നിട്ട് ശിഷ്യന്മാരുമായി കൂട്ടായ്മ ആചരിച്ചു. 11 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ യേശു വന്നു, വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇവര് ഭൂതമെന്ന് പേടിച്ചു പോയി. ഇല്ലടാ, ഭൂതമല്ല, ഇതാ കൈ നോ വെച്ച് നോക്ക്, തട്ടി നോക്ക്, തടവി നോക്കെന്നൊക്കെ പറഞ്ഞു. ഇവർ തൊട്ടു നോക്കി, അപ്പോൾ ഭൂതമല്ല, യേശു തന്നെന്ന് ഉറപ്പായി. ഈ കൈ ആടിപ്പഴുത് കാണിച്ചു കൊടുത്തു, കാലിലെ ആടിപ്പഴുത് കാണിച്ചു കൊടുത്തു. വിലാപ്പുറം മറ്റേ തോമസ് അവിശ്വാസിയായ തോമസിന് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു, വിശപ്പിന് വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചു. അപ്പോഴവരെന്ത് കൊടുത്തു? 1 കഷണം വറുത്ത മീനും 1 തേൻകട്ടയും കൊടുത്തു. ഹലോ, ആമേൻ, ആമേൻ. 1 കഷണം വറുത്ത മീനും അവർ കാണുക, അവൻ തിന്നു, തേൻകട്ടയും തിന്നു, വറുത്ത മീനും. ഹലോ, ഇപ്പൊ കിട്ടിയെങ്കിൽ കൊള്ളാമെന്നാണ് നിങ്ങളുടെ വിശപ്പ് പറയുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. തേൻകട്ടയും വറുത്തമീനും അവർ കാണുക തിന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറയാം, നാം ഉയർത്തെഴുന്നേറ്റ ശേഷവും നമുക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ പറ്റും. അവിടെ നിന്ന് വാരി പറകി തിന്നാനാണ്, ആമേൻ, സ്തോത്രം, എന്തുവാ ജീവവൃക്ഷ ഫലം. അവിടുന്ന് കുടിക്കാനാണ് ജീവജല നദി. സ്വർഗത്തിൽ പോയി പട്ടിണി കിടക്കത്തില്ല, അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല. അവൻ തിന്നില്ലേലും വിശക്കത്തില്ല, കുടിച്ചില്ലേലും ദാഹിക്കത്തില്ല. വേണമെങ്കിൽ തിന്നാം, വേണമെങ്കിൽ കുടിക്കാം. ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് ഇതൊക്കെ തിന്നു. അതിനുശേഷം യേശു ക്രിസ്തു അപ്പോസ്തല പ്രവൃത്തി 1:11 അപ്പോസ്തലന്മാർ നോക്കി
ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു.
ഒരു 40 ദിവസം എല്ലാവർക്കും പ്രത്യക്ഷനായിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഒലിവുമലയിലേക്ക് വാ. ഒലിവുമലയിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലത്ത് യേശു നിന്ന് സ്വർഗത്തിലേക്ക് പറന്നുയർന്ന സ്ഥലം കാൽപാത ഊന്നിയ സ്ഥലം ഇപ്പോഴും അടയാളപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ആമേൻ ആ പാറമേൽ ഒരു പള്ളിയും പണിതിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അവിടെ നിന്നുകൊണ്ട് യേശു ഉയരങ്ങളിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ തമിഴ് ബൈബിളിലാണ് ശരി, അണ്ണാന്ത് പാത്ത് നിന്നു വന്നു. അങ്ങനെയല്ലേ തമിഴില്, അണ്ണാർന്ന് പാർത്ത് കൊണ്ട് നിന്റാർഹൻ. പ്രൈസ് ലോർഡ്. ആമേൻ. അപ്പോ ഇവർ ആകാശത്തിലേക്ക് നോക്കി നിന്നു. അപ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ രണ്ട് ശിഷ്യന്മാർ അവിടെ നിന്ന് പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന ഈ യേശുവിനെ പോകുന്നവനായി കാണുന്നത് പോലെ അവൻ മടങ്ങി വരും. ഞാൻ എന്റെ കർത്താവിനെ സേവിക്കുന്നത് അവൻ മടങ്ങി വരുമെന്നുള്ള പ്രത്യാശയോടാണ്. മടങ്ങി വന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. എന്റെ രാജാതി രാജാവ് കർത്താധി കർത്താവ് തന്റെ കൊട്ടാരത്തിൽ ഞാൻ എന്റെ സിംഹാസനത്തിൽ നിങ്ങളെയും ഇരുത്തുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു ഇതാ വേഗം മടങ്ങി വരും.
ഹല്ലേലൂയാ ഹല്ലേലൂയാ.
രണ്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് സകലരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. അതിന്റെ വിശദീകരണമാണ് 1 കൊരിന്ത്യർ 15 രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിക്കുമ്പോൾ ആമേൻ മരിച്ചവരുടെ ഉയർപ്പില്ല എന്ന് പറയുന്നു എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പക്ഷെ ലോകം വിളിച്ചു പറയുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കല്ലറയുന്നു, തുറന്നു കിടക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ദൂതൻ അന്ന് പറഞ്ഞു, കല്ലറയുന്നു, തുറന്നു കിടക്കുന്നു, യേശു ഉയർത്തില്ലെന്ന് പറയാൻ ലോകത്തിൽ ഒറ്റൊരുത്തരും കഴിയുകയില്ല. ആമേൻ. കള്ളം പറഞ്ഞു നോക്കിയെങ്കിലും അത് നിലനിന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അവൻ ഉയർത്തെഴുന്നേറ്റതിനാൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, താൻ താന്റെ നിരയിൽ ഉയർക്കും. 1 കൊരിന്ത്യർ 15:23 ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം ഉയർക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിക്കണം.
ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം.
അങ്ങനെയല്ല കൊച്ചാ, വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. പ്രൈസ് ദി ലോർഡ്. കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. യേശു ഉയർത്തെഴുന്നേറ്റോ? യേശു ഉയർത്തെഴുന്നേറ്റോ? ആമേൻ. നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ആര്? ഉയിരോടി എഴുന്നവരെ ഉമ്മയെ ആരാധന ചെയ്യുന്നു. ജീവനിൻ അധിപതിയേ ഉമ്മയെ ആരാധന ചെയ്യുന്നു. രണ്ട് കൈകൾ ഉയർത്തി, ഉയിരോടി എഴുന്നവരെ ഉമ്മയെ ആരാധന ചെയ്യുന്നു. ജീവനിൻ അധിപതിയേ ഉമ്മയെ ആരാധന ചെയ്യുന്നു.
കൈകളെ വീശി,
ഓ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന.
എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക.
മരണത്തെ ജയിത്തവരെ ഉമ്മയെ ആരാധന ചെയ്യുന്നു. പാതാളം വെന്തവരെ ഉമ്മയെ ആരാധന ചെയ്യുന്നു. മരണത്തെ ജയിത്തവരെ ആരാധന ഉയർത്തുന്നു, കൈകളെ ഉയർത്തി വീശി. നാം ഇന്ന് ആരാധിക്കുന്നത് ആദ്യ ഫലമായി ഉയർത്ത ക്രിസ്തു. ആദ്യ ഫലം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനി ക്രിസ്തുവിന്റെ വരവിങ്കൽ അവനുള്ളവർ ഉയർക്കും. പാസ്റ്റർ തോമസ് മാമൻ വന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ പലരുടെയും മൂക്കിൽ പഞ്ഞി വയ്ക്കും മുമ്പ് പഞ്ഞി വെക്കേണ്ടി വരില്ല. ഹലോ, ഓർമ്മയുണ്ടോ? നിങ്ങൾ സ്പെഷ്യൽ മീറ്റിങ്ങിന് വന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയാം? വന്നവർക്കറിയാം. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന അനേകരുടെയും മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരില്ല. എപ്പോഴാ പഞ്ഞി വെക്കുന്നറിയാലോ? എപ്പോഴാ? ഇവിടെ കൂടി ശ്വാസം പുറത്തു വരില്ലേ? പഞ്ഞിയെ തള്ളിക്കൊണ്ട് കാറ്റ് വരത്തില്ലെന്ന് ഉറപ്പ് വന്നാൽ പഞ്ഞി വെച്ച് അങ്ങടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചോദിക്കും, പിന്നെ ഞങ്ങൾ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. അതിന് വേദപുസ്തക വചനം പറയുന്നു, ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ അമർത്യ തേജസായി അക്ഷയരായി ഉയർക്കുന്ന നല്ല ജ്യോതിസായി. ക്രിസ്തുവിൽ മരിച്ചവർ അമർത്യ തേജസായി അക്ഷയരായി ഉയർക്കുന്ന നല്ല ജ്യോതിസായി. ജീവനോടിരിക്കും ശുദ്ധർ മറുരൂപമായി അവരൊന്നിച്ചു പറന്നുയരും മധ്യവാനത്തിൽ. ജീവനോടിരിക്കും ശുദ്ധർ മറുരൂപമായി അവരൊന്നിച്ചു പറന്നുയരും മധ്യവാനത്തിൽ. ഗംഭീരനാദവും പ്രധാന ദൂതന്താ മുഴക്കും ശബ്ദവും ദൈവത്തിൽ മഹാ കാഹളങ്ങളും ഒത്തുചോദി ചീടും നാളതെന്തൊരാനന്ദം. ആ കർത്താവുദാ ഗംഭീരനാദവും പ്രധാന ദൂതന്താ മുഴക്കും ശബ്ദവും ദൈവത്തിൽ മഹാ നമ്മൾ ഉയർത്തെഴുന്നേൽക്കത്തില്ല. ഞൊടിയിടയിൽ മറുരൂപരാകും. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ സ്വരൂപം നാം രൂപാന്തരപ്പെട്ട് ധരിക്കും. ഹല്ലേലൂയാ. യേശു വരാറായി, ഉയർത്ത ക്രിസ്തു വരാറായി, യേശു വരാറായി, ഉയർത്ത യേശു വരാറായി, വിശുദ്ധന്മാർ ഉയർത്താറായി. സന്തോഷമാണോ? അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മരിച്ചാലും ക്രിസ്തുവിനെ, ജീവിച്ചാലും ക്രിസ്തുവിനെ. എല്ലാരും ഉറക്കെ പറ, മരിച്ചാലും യേശുവിനെ, ജീവിച്ചാലും യേശുവിനെ, വാഴ്ന്നാൽ യേശുവിക്ക്, 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 താഴ്ന്നാൽ യേശുവിക്ക്, യേശുവിക്ക്. മിണ്ടാതിരിക്കുന്നോ? മരിത്താൽ എൻ ജീവൻ ക്രിസ്തുവുക്ക്, താഴ്ന്നാൽ യേശുവിക്ക്, താഴ്ന്നാൽ യേശുവിക്ക്, ഉഴയ്ക്കാൻ യേശുവിക്ക്, മരിത്താൽ എൻ ജീവൻ ക്രിസ്തുവുക്ക്, മരിത്താൽ എൻ ജീവൻ ക്രിസ്തു, എല്ലാരും ചൊല്ലുക, മരിത്താൽ എൻ ജീവൻ ക്രിസ്തുവുക്ക്, എല്ലാരും പറയാം, മരിത്താൽ എൻ ജീവൻ ക്രിസ്തുവുക്ക്, എല്ലാരും മരിത്താൽ എൻ ജീവൻ ക്രിസ്തുവുക്ക്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. നമുക്ക് ആകെക്കൂടെയുള്ള ഒറ്റ ആഗ്രഹം,
ഇവിടുന്ന് കണ്ണടച്ചു പോയാലും കൊള്ളാം, കണ്ണ് തുറന്ന് പറന്നാലും കൊള്ളാം. പരലോകം താൻ എൻ പേച്ച് പരിശുദ്ധം താൻ പരലോകം
Thank you.
ഒരു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. എന്നെ നോക്കിയാട്ടെ, മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളും ഏഴയെ മഹത്വത്തിൽ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എങ്കിൽ ചേർന്ന് പാടാ. മണ്ണോട്ടും മണ്ണയ്യൻ അമർന്നു പോയാലും കൈവിടില്ല. മണ്ണോട്ടും മണ്ണയ്യൻ അമർന്നു പോയാലും കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും മിൻശാലിത്തോടെ കൈക്കൊള്ളും ഏഴയെ മഹത്വത്തിൽ. എന്നെ ഉയർത്തിക്കും മിൻശാലിത്തോടെ കൈക്കൊള്ളും ഏഴയെ മഹത്വത്തിൽ. പതറുകയില്ലയാ പ്രതികൂല ഫലവാദി വന്നിടിലോ. വീഴുകയില്ലയാ വീഴുകയില്ലയാ കത്തത അനവധി വന്നിടി. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ നാം ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന്റെ വരവ് വരെ മരിക്കാതിരുന്നാൽ മറുപപ്പെടും. മണ്ണോട് മണ്ണ് അമർന്നു പോയാൽ എന്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല, എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ അതിന് ഉറപ്പ് വന്നിരിക്കുകയാണ്. ഉയർപ്പിന്റെ സന്തോഷ ദിവസത്തിൽ ഉയർപ്പിൻ പ്രഭാതത്തെക്കുറിച്ച് ഗ്രഹിച്ച് സ്തുതിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി രണ്ട് കരങ്ങൾ ഉയർത്തി. ശക്തിയോടെ സ്തോത്രം, ശക്തിയോടെ സ്തോത്രം. സ്വർഗപിതാവേ, നിന്റെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കുന്നു. ഞങ്ങൾ നിന്റെ കൃപയിൽ ആശ്രയിക്കണം. ആമേൻ. കർത്താവ്, ഈ സന്തോഷ ദിവസത്തിൽ അനേകർ മദ്യത്തിലും മയക്കുമരുന്നിലും കഞ്ചാവിലും കള്ളിലും ആമേൻ കൂട്ടുകാർ ചേർന്ന് അട്ടഹസിച്ച് ജീവിക്കുമ്പോൾ ഇവർ വേർപാടുള്ളവരായി, ഇവർ വിശുദ്ധിയെ കാക്കുന്നവരായി, അശുദ്ധമായ ഒന്നും തുടരരുത് എന്ന വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ. ആമേൻ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന സന്തോഷവും അത്രയെന്നുള്ള തിരുവചനം പോലെ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ കൃപ നൽകി സഹായിക്കണം. എന്റെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കുന്നു. നിങ്ങളുടെ നാമം മാത്രം മഹത്വപ്പെടണം. മാനവും പുകഴ്ച അങ്ങ് തന്നെ എടുക്കണം. യാത്രകളിൽ കൂടിയിരിക്കണം. അങ്ങനെ എല്ലാ ആവശ്യങ്ങളിലും കൂട്ടായ്മ കാണിക്കണം. നിന്റെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കുന്നു. മാനവും പുകഴ്ച അങ്ങ് തന്നെ എടുക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നു പുതിയവരോടും നമ്മുടെ ഓരോരും ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയന്തം ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അടുത്ത് നിൽക്കുന്നവർക്ക് കൈകൊടുത്ത് പറയാം, യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ ഞാനും ഉയർത്തെഴുന്നേൽക്കും. ആമേൻ.